ഭീകരമെങ്കിലും തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനങ്ങളിൽ ഒന്നാണ് യിരെമ്യാ പ്രവചനം 22-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യിരെമ്യാ പ്രവചനം 21-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ല. സത്യം പറഞ്ഞ യിരെമ്യാവിനെ രാജാവും പുരോഹിതനും സകലരും ചേർന്ന് പീഡിപ്പിച്ചു. എന്നാൽ പിന്നീട് പ്രശ്നം വന്നപ്പോൾ രാജാവ് സിദക്കിയാവ് ആളെ വിട്ട് യിരെമ്യാവിനോട് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുന്നു. യഹോയാക്കീമിനെതിരായുള്ള ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുന്നതിനു മുമ്പായി അവൻ്റെ പിതാവായ യഹോയാക്കീമിനെതിരായുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 22-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്. യഹോയാക്കീമും ഒരു ദുഷ്ടരാജാവായിരുന്നു. എന്നാൽ അവൻ്റെ ഭരണകാലത്ത് ദേശത്ത് അഭിവൃദ്ധി ഉണ്ടായിരുന്നു. ധനവാന്മാർ കൂടുതൽ ധനവാന്മാരായിക്കൊണ്ടിരുന്നു. പാവങ്ങൾ കൂടുതൽ ദാരിദ്ര്യവും അനുഭവിച്ചിരുന്നു. തിരുവചനത്തിൽ ദരിദ്രരെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായാണ്. ദൈവം അവരെക്കുറിച്ച് വളരെയധികം കരുതലുള്ളവനാണ് എന്ന് പഴയ നിയമവും പുതിയ നിയമവും പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ദേശത്തിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ദൈവം യിരെമ്യാവിൽ കൂടി അറിയിക്കുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. അവർ ന്യായവും നീതിയും പ്രവർത്തിക്കുകയും ദരിദ്രന്മാരോടും വിധവമാരോടും കരുണ കാണിക്കുകയും ചെയ്താൽ ദൈവം അവരുടെ ദേശത്തെ കാത്തു സൂക്ഷിക്കുമെന്നും അവരുടെ രാജ്യത്വം ഉറപ്പാക്കുമെന്നും പറയുന്നു. നേരെ മറിച്ച് അവർ ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ ഇരുന്നാൽ അവരുടെ അവസ്ഥ, അതായത് അവരുടെ ദേശം ശൂന്യമായി പോകും. ദേശം ദൈവം നശിപ്പിച്ചു കളയും. ദൈവം ഈ നഗരത്തോട് ഇപ്രകാരം പ്രവർത്തിപ്പാൻ കാരണം എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ 9-ാം വാക്യത്തിൽ വായിച്ചത്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ചു, അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചതുകൊണ്ട് തന്നെ. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകുമെന്ന് യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നു. വരുവാനിരിക്കുന്ന ബാബേൽ പ്രവാസത്തിൻ്റെ ഭീകരതയെക്കുറിച്ചാണ് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ ബദ്ധന്മാരായി പിടിച്ചുകൊണ്ട് പോകും. തങ്ങളുടെ സ്വന്ത ദേശത്തേക്ക് അവർ മടങ്ങി വരികയില്ല, ജന്മദേശം കാണുകയില്ല. 13-ാം വാക്യത്തിൽ യഹോയാക്കീമിനെ കുറിച്ചുള്ള ദൂത് ആരംഭിക്കുന്നു. തെറ്റായ മാർഗത്തിൽ കൂടി ആളുകൾ പണക്കാരായിക്കൊണ്ടിരുന്നു. പാവങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നതായ, അവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം. 14-ാം 15-ാം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നിന്റെ അപ്പനും എന്ന് പറഞ്ഞിരിക്കുന്നത് യോശിയാവിനെ കുറിച്ചാണ്. യോശിയാവ് ഒരു നല്ല രാജാവായിരുന്നു എന്ന് നാം നേരത്തെ പഠിച്ചതാണല്ലോ. യോശിയാവിനെ കുറിച്ച് 16-ഉം 17-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല, അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. എന്നാൽ യഹോയാക്കീമിന്റെ കാലത്ത് ധനവാന്മാർ തെറ്റായ മാർഗങ്ങളിൽ കൂടി കൂടുതൽ ധനവാന്മാരാകുകയും പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരായി തീരുകയുമാണ് ചെയ്തിരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. ദരിദ്രരെ പീഡിപ്പിക്കുകയും അവരെ കവർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ധനവാന്മാർ ധനം കൂട്ടിക്കൊണ്ടിരുന്നത് എന്ന കാര്യം യിരെമ്യാവ് സൂചിപ്പിക്കുന്നു. അവർ ദരിദ്രരെ കൊണ്ട് കഠിനവേല ചെയ്യിക്കുകയും അവർക്ക് ശരിയായി കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ അധികാരത്തിലും പണക്കൊഴുപ്പിലും അവർ തങ്ങൾക്ക് വലിയ കൊട്ടാരങ്ങൾ പണിയുകയും അതിൽ പാർക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ അകൃത്യങ്ങളും തെറ്റുകളും ദൈവം മറന്നുകളഞ്ഞു എന്നാണ് അവർ കരുതിയിരുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾക്കാണ് ദൈവം ധനവാന്മാരെ കുറ്റപ്പെടുത്തുന്നത്. ഒന്ന്, അവർ പണം സമ്പാദിച്ച മാർഗം, അവർ തങ്ങളുടെ പണം ചെലവഴിച്ച രീതിയാണ് രണ്ടാമത്തേത്. പണം അഥവാ സമ്പത്ത് അതിൽ തന്നെ തെറ്റായ കാര്യമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായി സമ്പത്ത് ആവശ്യമാണ്. നമുക്ക് പണം കൂടാതെ ജീവിക്കുക പ്രയാസമുള്ള കാര്യമാണല്ലോ. പഴയ നിയമ വിശ്വാസികളെക്കുറിച്ച് നാം വായിച്ചാൽ അവരൊക്കെ അക്കാലത്ത് ഏറ്റവും ധനവാന്മാരായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അബ്രഹാമും ഇയ്യോബും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അവർക്കുണ്ടായിരുന്ന സമ്പത്തും മൃഗസമ്പത്തും വസ്തുവകകളും വളരെയധികമായിരുന്നു. എന്നാൽ അതൊന്നും അവർക്ക് ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമായിരുന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. നേരായ രീതിയിൽ യോഗ്യമായും ന്യായമായും പണം ഉണ്ടാക്കുന്നത് തെറ്റല്ല. എന്നാൽ ഏതു വിധത്തിലും എത്രയും പെട്ടെന്ന് പണക്കാരാകുവാനുള്ള ആഗ്രഹത്തിൽ ചിലർ തെറ്റായ മാർഗങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായി കാണാം. അതിനെക്കുറിച്ചാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ധനം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ, ശരിയായ രീതിയിലും ദൈവനാമ മഹത്വത്തിനും ഉപയോഗിക്കാതെ അത് നശിപ്പിച്ചു കളയുന്നതും പാപമാണ്. സ്വയമായ ഉല്ലാസത്തിനും ധാരാളിത്വത്തിനും വേണ്ടി മാത്രമാണ് അനേകരും തങ്ങളുടെ പണം ചെലവഴിക്കുന്നത്. അവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങളുടെ നേരെ കണ്ണടച്ചു കളയും. ധനത്തിൽ ആശ്രയിക്കാതെ തങ്ങളും തങ്ങളുടെ വകകളും ദൈവം നൽകിയ ദാനമാകുന്നു എന്ന മനോഭാവത്തോടുകൂടി അവയെ ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൽ കൂടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. യോശിയ രാജാവിൻ്റെ ഭരണകാലത്ത് അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. അന്ന് അവന് നന്നായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം സകല കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നു എന്ന കാര്യം നാം മറക്കരുത്. ദരിദ്രന്മാരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് ദൈവം കാണുന്നു. ധനവാൻ അത്യാഗ്രഹിയായി പണം സമ്പാദിക്കുന്നത് ദൈവം കാണുന്നു. അവർ തങ്ങളുടെ പണം തങ്ങളുടെ സുഖോല്ലാസങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത് ദൈവം അറിയുന്നു. തങ്ങൾക്ക് പാർക്കുവാൻ കൊട്ടാരതുല്യമായ വീടുകൾ പണിയുന്നത് ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്ന് മറക്കരുത്. യോശിയാവിന്റെ കാലത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചതിൻ്റെ പ്രധാന കാരണം ദൈവവചനപ്രകാരം അവൻ മുൻപോട്ട് പോകുവാൻ തയ്യാറായി എന്നുള്ളതാണ്. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യഹോയാക്കീമിൻ്റെ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അവൻ്റെ മേൽ വന്നതായ ന്യായവിധി. 24, 25 വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ കുഞ്ഞാവിന്മേലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോയാക്കീനെ കുറിച്ചാണ്. യഹോയാക്കീനിന് കുഞ്ഞാവ് എന്ന പേരുമുണ്ടായിരുന്നു. ദൈവം എന്തുകൊണ്ടാണ് ഇവിടെ കുഞ്ഞാവ് എന്ന് വിളിച്ചിരിക്കുന്നത്? യഹോവ എന്ന പേരിനോട് ചേർത്ത് അത് വരാതിരിക്കുവാൻ ദൈവം ശ്രദ്ധിച്ചതായിരിക്കാം. ദൈവം തുടർന്ന് ഇപ്രകാരം പറയുന്നു, അവൻ എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രാമോതിരമായിരുന്നാലും ഞാൻ അവനെ ഊരി എറിഞ്ഞു കളയുമെന്ന്. 26 മുതലുള്ള വാക്യങ്ങളിൽ നാം വരുമ്പോൾ, പ്രത്യേകിച്ച് 29 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദേശമേ 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 യഹോവയുടെ വചനം കേൾക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഭൂമി മുഴുവൻ തൻ്റെ സാക്ഷികളാകുവാൻ ദൈവം വിളിക്കുന്നു. യഹൂദ ദേശത്ത് കുഞ്ഞാവിൻ്റെ പിൻഗാമികളിൽ ആരും തന്നെ ഇനിയും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയോ ഭരണം നടത്തുകയോ ചെയ്യുകയില്ല. യോസഫിന് യേശുവിൻ്റെ പിതാവായിരിക്കുവാൻ കഴിയാഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. യോസഫ് യെഖൊന്യാവിൻ്റെ വംശത്തിൽ പെട്ടവനായിരുന്നു എന്ന് ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവം പറയുന്നു, ആ വംശത്തിൽ ഉൾപ്പെട്ട യാതൊരുത്തനും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല എന്ന്. അതിനുശേഷം ദാവീദിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കും എന്നാണോ അതിൻ്റെ അർത്ഥം? വേറെ ഒരു പ്രവചനം ശ്രദ്ധിക്കുക. യിരെമ്യാപ്രവചനം 33:17 വാക്യം, ഇസ്രായേൽ ഗൃഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിന് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരിക്കും, എന്നാൽ അത് യെഖൊന്യാവിന്റെ വംശത്തിൽ പെട്ടവനായിരിക്കേയില്ല എന്നർത്ഥം. യിരെമ്യാപ്രവചനം 36:30 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അതുകൊണ്ട് യഹൂദ രാജാവായ യഹോയാക്കീമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവന്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞുമേൽപ്പാൻ എറിഞ്ഞു കളയും. യഹോയാക്കീം യെഖൊന്യാവിന്റെ അപ്പനായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത്രേ. ദൈവം ആ വംശത്തെ തള്ളിക്കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2 വംശാവലികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഒരു കാരണവുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 1 രേഖപ്പെടുത്തിയിരിക്കുന്ന വംശാവലി യോസഫിലേക്ക് നടത്തുന്നതാണ്. ദാവീദിൽ നിന്ന് ശലോമോനിലും യെഖൊന്യാവിലും കൂടി യോസഫിലേക്ക് നടത്തുന്ന വംശാവലിയാണത്. യോസഫിന്റെ വംശം യേശുവിന് സിംഹാസനത്തിനുള്ള നിയമപരമായ അവകാശം ഉണ്ടാക്കിക്കൊടുത്തു. എന്നാൽ യോസഫ് യേശുവിന്റെ പിതാവായിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. യേശു ആ വംശത്തിൽ പെട്ടവനല്ലായിരുന്നു. രണ്ടാമത്തെ വംശാവലി ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അത് മറിയയുടെ വംശാവലിയാണ്. അത് ശലോമോനിൽ കൂടിയല്ല, ദാവിദിന്റെ മറ്റൊരു മകനായ നാഥാനിൽ കൂടിയുള്ള വംശാവലിയായിരുന്നു അത്. ആ വംശത്തിൽ യാതൊരു ശാപമോ ശിക്ഷാവിധിയോ ഇല്ല. കർത്താവായ യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു. അവൻ മശിഹായുടെ വംശത്തിൽ പിറന്നു. ദാവിദിന്റെ സിംഹാസനത്തിനുള്ള രക്തബന്ധാവകാശം അങ്ങനെയാണ് യേശുവിന് ലഭിച്ചത്. ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുവാനായി ദൈവം ഭൂമിയെ വിളിക്കുന്നത്. ദേശമേ 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 യഹോവയുടെ വചനം കേൾക്കാം. ഈ വിധത്തിലാണ് ദൈവം ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്. അത് ദേശം കാണണം. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. തനിക്കിഷ്ടമുള്ളവരുടെ മേൽ ശിക്ഷാവിധി അയക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നിട്ടും ദാവീദിന്റെ പിൻഗാമിയിൽ കൂടി മശിഹ വരും എന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കുന്നതിനും ദൈവത്തിന് കഴിഞ്ഞു എന്ന് നാം കാണുന്നു. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യിർമ്യാവ് പ്രവചനം 22-ാം അധ്യായത്തിൽ കൊന്യാവിന് എതിരായുള്ള കഠിനമായ ന്യായവിധിയെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചത്. 23-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിലും ഇതേ ചിന്തയാണ് തുടരുന്നത്. എന്നാൽ പിന്നീട് ഭാവി പ്രത്യാശയുടെ കിരണങ്ങൾ പ്രവാചകന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാത്തവർക്ക് ഭയങ്കരമായ ന്യായവിധി വരുവാൻ പോകുന്നു. 1-ഉം 2-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. 23-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിപ്പിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ, ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇടയന്മാർ മത നേതാക്കന്മാരല്ല. അവരെക്കുറിച്ച് പിന്നീട് ഈ അധ്യായത്തിൽ പറയുന്നത്രേ. ഇവിടെ ഇടയന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഭരണം നടത്തുന്നവർ, ദേശത്തിലെ നിയമങ്ങൾക്ക് ഉത്തരവാദികളായവർ, അവർക്ക് അയ്യോ കഷ്ടം എന്ന് ദൈവം പറയുന്നു. അവരെ താൻ ന്യായം വിധിക്കുമെന്ന് ദൈവം പറഞ്ഞു. അപ്രകാരം ദൈവം പ്രവർത്തിക്കുകയും ചെയ്തു. 3-ാം വാക്യത്തിൽ പ്രകാശത്തിന്റെ ആ സൂചന നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസം വരാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. അപ്പോൾ എളിയവർക്ക് നീതിയും ദയയും ലഭിക്കുമെന്ന് ദൈവം പറയുന്നു. ഇത് യഹൂദന്മാർ അവരുടെ ദേശത്തേക്ക് മടങ്ങി വന്ന് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3-ഉം 4-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. അവ ഇനിയും പേടിക്കുകയില്ല, ഭ്രമിക്കുകയില്ല, കാണാതെ പോകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദാവീദിന്റെ വംശത്തിൽ ഒരു രാജാവ് വരുവാൻ പോകുന്നു. കൊന്യാവും അവന്റെ വംശത്തിലുള്ള എല്ലാവരും ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം ത്യജിക്കപ്പെടും. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെ മറിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് ഇവിടെ നാം കണ്ടത്. താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന കാര്യം ദൈവത്തിന് അറിയാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ദാവീദിന്റെ മറ്റൊരു പുത്രനായ നാഥാന്റെ വംശത്തിൽ നിന്ന് മറിയ എന്ന പെൺകുട്ടി നസറേത്തിൽ വരികയും അവൾ മശിഹയും രാജാവുമായ യേശുവിന് ജന്മം നൽകുകയും ചെയ്തു എന്ന് പുതിയ നിയമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവിനെ കൂടാതെ രാജ്യം സാധ്യമല്ലാത്തതുകൊണ്ട് വാസ്തവത്തിൽ യേശു അവരോട് പറഞ്ഞത് ഇതാ നിങ്ങളുടെ രാജാവ് എന്നാണ്. ജനം രാജാവിനെ ത്യജിച്ചു കളഞ്ഞു. എന്നാൽ ഒരിക്കൽ അവൻ മടങ്ങി വന്ന് രാജ്യം വീണ്ടും സ്ഥാപിക്കും എന്ന് നാം അറിയുന്നു. 6-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും, അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവൻ നീതിയോടെ ഭരണം നടത്തുമെന്ന് ദൈവം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ പ്രത്യേകതയാണ് നീതി എന്നുള്ളത്. യഹോവ നമ്മുടെ നീതി. ഏഴും എട്ടും വാക്യങ്ങളിൽ തിരുവചനത്തിലെ ശ്രദ്ധേയമായ പ്രവചനങ്ങളിൽ ഒന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദന്മാർ ഇന്ന് ആചരിക്കുന്ന ഏറ്റവും പഴയ ഉത്സവമാണ് പെസഹ. യഹൂദന്മാർ എത്രമാത്രം പുരോഗമിച്ചാലും അവർ പെസഹ ഓർമ്മിക്കുന്നു. കാരണം മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടതിൻ്റെ ആഘോഷമാണത്. ഞാൻ അവരെ വീണ്ടും വിടുവിച്ചുകൊണ്ട് വരുന്ന കാലം വരുവാൻ പോകുന്നു എന്ന് ദൈവം പറയും. അത് മിസ്രയീമിൽ നിന്നുള്ള വിടുതലിനേക്കാൾ വലിയ വിടുതലായിരിക്കും. അതുകൊണ്ട് അവർ അന്ന് മിസ്രയീമിൽ നിന്നുള്ള വിടുതലിൻ്റെ ആ ഓർമ്മ പിന്നീട് ഓർക്കയില്ല. ദൈവം ഇസ്രായേലിനോടുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല സുഹൃത്തെ. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് കള്ളപ്രവാചകന്മാർ സമാധാനത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടിരുന്നു എന്നത്രേ. ദൈവം അവർക്കെതിരായി പറയുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്, അവർ വ്യാജം ഉപദേശിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ ദർശനമാണ് അവർ പ്രവചിക്കുന്നത് എന്നത്രേ ദൈവം പറയുന്നത്. ദൈവത്തെ നിരസിക്കുന്നവരോട് അവർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്നവർ പറയുന്നു. സ്വന്തം ഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നവരോടും നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകയില്ല എന്നും പറയുന്നു. ഇന്നും ഇതുപോലെ പറയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ കഴിയും എന്ന് പറഞ്ഞ് അനേകരും ഇന്ന് നടക്കുന്നുണ്ട്. ദൈവം പറയുന്നത് നിങ്ങൾക്കത് സാധ്യമല്ല എന്നാണ്. ദുഷ്ടന് സമാധാനമില്ല എന്ന് ദൈവം യെശയ്യാ പ്രവാചകനിൽ കൂടി പറഞ്ഞു. പ്രവാചകന് സമാധാനം വേണ്ട എന്നതല്ല പ്രശ്നം, പിന്നെയോ മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത നിറഞ്ഞതാകുന്നു എന്നതത്ര പ്രശ്നം. നാം വാസ്തവത്തിൽ എത്രമാത്രം മോശമാകുന്നു എന്ന കാര്യം നമുക്കറിയില്ല. ദുഷ്ട മനുഷ്യർക്ക് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അവർക്ക് അപ്രകാരം സാധ്യമാണെങ്കിൽ അത് ദൈവവചനത്തിന് വിരുദ്ധമത്രേ എന്നോർക്കണം. തുടർന്ന് ദൈവം മത നേതാക്കന്മാരിലേക്ക് തിരിയുന്നു. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കാതെ പോകുന്നത് നിങ്ങൾ വായിക്കും എന്നും കൂടി ചിന്തിച്ചാണ്. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ ഭരണാധിപന്മാരിൽ ആശ്രയിപ്പാൻ കഴിയുകയില്ല എന്ന് മുമ്പ് തന്നെ ദൈവം പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല, അവർ എളിയവരെ അവഗണിക്കുന്നു. എന്നാൽ വ്യാജം പ്രവചിച്ച് നടന്ന പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ടല്ല അവർ വന്നത് എന്ന് ദൈവം പറയുന്നു. അവർ തങ്ങളിൽ നിന്നുള്ള ദൂതല്ല അറിയിക്കുന്നത് എന്ന് ദൈവം പറയുന്നു. ഭരണാധിപന്മാരെയും മത നേതാക്കന്മാരെയും ദൈവം ത്യജിച്ചു കളഞ്ഞു. ഇന്നും ഇത് തന്നെയായിരിക്കും ദൈവം പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് ആര് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്? മത നേതാക്കന്മാർ മതഭക്തിയിൽ മുഴുകിയിരിക്കുന്നു. ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ ജീവനുള്ള സത്യദൈവത്തെ എത്ര പേർ അന്വേഷിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആലോചന എത്ര പേർ അറിയിക്കുന്നുണ്ട്? അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ മനുഷ്യർ തയ്യാറാണോ? പ്രത്യേകിച്ചും അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ? അതോ നാം സ്വന്തം വിചാരങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോവുകയാണോ? 29 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ എന്ന് വായിക്കാം. 23 അധ്യായത്തിന്റെ 29 വാക്യം. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ആകുന്നു. ദൈവത്തിന്റെ വചനം തീ പോലെ ദഹിപ്പിക്കുന്നതാണ്. സകല ദുഷ്ടതയെയും അവന്റെ വചനം ഇല്ലാതാക്കും. അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാകുന്നു. ഏത് കഠിന ഹൃദയത്തെയും തകർത്ത് തരിപ്പണമാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അണുബോംബിന്റെ ഈ യുഗത്തിൽ പോലും ദൈവവചനത്തിന് അതിനേക്കാൾ ശക്തിയുണ്ട്. ഹൃദയ കാഠിന്യത്തെ ഇല്ലാതാക്കി മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. അതെ, നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ദൈവവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും എത്രമാത്രം സമയം ചെലവഴിക്കാറുണ്ട്? ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിന് എന്തുമാത്രം സ്വാധീനമാണ് ഉള്ളത്! അത് താങ്കളുടെ കഠിന ഹൃദയത്തെ തകർക്കുന്നതിനും സാത്താനോട് പോരാടി വിജയം വരിക്കുന്നതിനും സഹായിക്കുന്നതാണ്. 30 വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് അനേകം ആളുകളും ജനഹൃദയങ്ങളിൽ നിന്ന് ദൈവവചനത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ദൈവവചനമല്ല എന്ന് പറയുമ്പോൾ അവർ ദൈവവചനത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ദൈവം വിരോധമായിരിക്കുന്നു എന്നത്രേ ദൈവം പറയുന്നത്. താൻ അങ്ങനെയുള്ളവർക്കെതിരായി പ്രവർത്തിക്കുവാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. തിന്മയ്ക്കെതിരായുള്ള ദൈവ ന്യായവിധി പെട്ടെന്ന് നാം കാണുന്നില്ല. ദൈവം യാതൊന്നും ധൃതിയായി ചെയ്യുകയില്ല. ന്യായവിധിയുടെ ദിവസം വരുവാൻ പോകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള താൽപ്പര്യമാണ് മനുഷ്യഹൃദയത്തിലുള്ളത്. യാതൊരു കുഴപ്പവും കൂടാതെ തങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ടു പോകുന്നു എന്നത്ര അനേകരും ചിന്തിക്കുന്നത്. ഞാൻ അവരെ ന്യായം വിധിക്കും എന്ന് ദൈവം പറയുന്നു. ഇനിയും 24 അധ്യായത്തിലേക്ക് വരുമെങ്കിൽ, യെഖൊന്യാവ് പ്രവാസത്തിലേക്ക് പോയതിന് ശേഷം നൽകപ്പെട്ട ഒരു ദൂതാകുന്നു ആ വിവരങ്ങളാകുന്നു 24 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നവ സിദക്കിയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ നടക്കുന്നവയാണ്. ഒരു ദർശനത്തിൽ യിരെമ്യാവ് 2 കൊട്ട അത്തിപ്പഴം കാണുകയുണ്ടായി. യഹൂദ ജനത്തിന്റെ അടയാളമായി അത്തിവൃക്ഷത്തെ തിരുവചനത്തിൽ വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു കുട്ടയിൽ നല്ല അത്തിപ്പഴവും മറ്റേതിൽ ചീത്തയായ അത്തിപ്പഴങ്ങളും ഉണ്ടായിരുന്നു. അവ രണ്ടും യഹൂദയിലെ 2 തരത്തിലുള്ള ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 7 വാക്യങ്ങളിൽ ദൈവം അവരെ അവരുടെ നന്മയ്ക്കായി പ്രവാസത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. താൻ അവരെ കാത്തു സൂക്ഷിക്കുമെന്നും കാലക്രമേണ അവരുടെ ശേഷിപ്പിനെ തങ്ങളുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന 1000 ആണ്ട് വാഴ്ചയുടെ കാലത്തെ സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. ചീത്ത അത്തിപ്പഴങ്ങൾ സിദക്കിയാവിനെയും യെരുശലേമിൽ അധിവസിച്ചിരുന്ന അല്ലെങ്കിൽ ശേഷിച്ചിരുന്ന ജനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അവസാനം അവർ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മിസ്രയീമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യിരെമ്യാവ് ജനത്തോട് അറിയിച്ച ഈ പ്രവചനം പൂർണ്ണമായും നിവർത്തിച്ചതായി ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം എത്രമാത്രം ശരിയാകുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം എത്ര വ്യക്തമായിട്ട് പ്രവാചകനിലൂടെ ഈ വിവരം അവരെ അറിയിച്ചു. 25 അധ്യായത്തിലേക്ക് വരുമ്പോൾ 24 അധ്യായത്തിൽ നാം ചിന്തിച്ചതിൽ നിന്നും വളരെയധികം ഏതാണ്ട് 17ഓ 18ഓ വർഷങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ട പ്രവചനമാണ് ഈ 25 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ സംഭവങ്ങൾ നടന്നതിന്റെ കാലക്രമം അനുസരിച്ചല്ല സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്രേ. യോശിയാവിന്റെ മകനായ യെഹോയാക്കീം ആണ് ഭരണം നടത്തുന്നത്. യെഹോയാക്കീം അവന്റെ അപ്പനായ യോശിയാവിൽ നിന്നും വളരെയധികം വ്യത്യസ്തനായിരുന്നു എന്ന് നാം കണ്ടു. രാജാക്കന്മാരുടെ 2 പുസ്തകം 24 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ചു, യെരുശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. അവർ ദൈവവചനം കേൾപ്പാൻ കൂട്ടാക്കിയില്ല. ദൈവം പ്രവാചകന്മാരിൽ കൂടി തന്റെ വചനം അവരോട് അറിയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവവചനത്തിന് ചെവിചായിച്ചില്ല എന്ന് നാം കാണുന്നു. യഹൂദ ജനത്തിന്റെ അവസ്ഥ തന്നെയാണ് ഇന്നും അനേകരുടെയും സ്ഥിതി. ദൈവവചനം അറിയാത്തത് കൊണ്ടല്ല പിന്നെയോ ജനം ദൈവവചനം അനുസരിക്കുന്നതിനോ അത് പ്രമാണിക്കുന്നതിനോ തയ്യാറാകുന്നില്ല. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ യഹൂദ ജനത്തിന് താല്പര്യമില്ലായിരുന്നു. 9ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, 25ാം അധ്യായത്തിന്റെ 9ാം വാക്യത്തിൽ, പ്രവാചകന്മാർ കൂടി മാനസാന്തരത്തിന്റെ ദൂത് അവരോട് നിരന്തരമായി അറിയിച്ചുകൊണ്ടാണിരുന്നത് എന്നത്രേ. അവർ തങ്ങളുടെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ട് ദൈവത്തിങ്കിലേക്ക് യഥാർത്ഥമായി തിരിയുമെങ്കിൽ അവർക്ക് അവരുടെ ദേശത്ത് പാർക്കുവാൻ കഴിയും. അല്ലാഞ്ഞാൽ അവരുടെ അനർത്ഥത്തിന് അവർ തന്നെ കാരണമായി തീരും എന്ന് അവരോട് അറിയിക്കുന്നു. എന്നാൽ അവർ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കാതെ കൂടുതൽ ദൈവത്തെ കോപിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ദൈവവചനം കേൾക്കുവാൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുവാൻ തയ്യാറാകുന്നു. ബാബേൽ രാജാവായ നെബുക്കനേസറിനെ എന്റെ ദാസൻ എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ദൈവം നെബുക്കനേസറിനെ എന്റെ ദാസൻ എന്ന് വിളിക്കുന്നു. ശിക്ഷാവിധി നടത്തുന്നതിനുള്ള ദൈവത്തിന്റെ ഉപകരണമായിരുന്നു നെബുക്കനേസർ. ഇന്ന് ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് പാലും തേനും ഒഴുകുന്ന ആ ദേശത്തായിരിക്കാത്തത് എന്ന് അനേകം ആളുകൾ അത്ഭുതപ്പെടാറുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നത് താൻ അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്നാണ്. ദൈവം ജനത്തെ മാത്രമല്ല ദേശത്തെ കൂടി ന്യായം വിധിച്ചു എന്ന് ലോകം മുഴുവൻ അറിവാനിടയാകണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ താല്പര്യം. പാപത്തിന്റെ ശാപം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ശിക്ഷാവിധി ഇസ്രായേൽ ദേശത്തിന്മേലുണ്ട്. ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ശാപം നിലനിൽക്കുന്നതുകൊണ്ട് ഭൂമി ഇന്നും ശരിയായ വിളവ് നൽകുന്നില്ല എന്ന് നാം കാണുന്നു. 10-ാം വാക്യം കൂടി ഞാൻ നോക്കട്ടെ. ദൈവം അവരിൽ നിന്ന് എല്ലാവിധമായ സന്തോഷവും ആനന്ദവും നീക്കിക്കളയും എന്ന് നാം കാണുന്നു. 25-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ഇല്ല. കച്ചവടവും വ്യാപാരവും എല്ലാം നിന്നുപോകും. വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അതെ, ദൈവവചനത്തോട് മറുതലിക്കുന്ന മനുഷ്യൻ ഉണ്ടാകുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഉണ്ടാകാതിരിക്കുവാൻ ദൈവതരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.